Yeah, you got money, like you.
فبدأ بأوعيتهم قبل وعاء أخيه ثم استخرجها من وعاء أخيه كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك إلا أن يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد فبدأ അങ്ങനെ അദ്ദേഹം തുടങ്ങി. അപ്പം സഭസ്ഥലത്ത് രാജാവും വന്നു, അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ അജീദ് വന്നു. മൂപ്പരാണ് ചെക്ക് ചെയ്യുന്ന ആള്. ഫബദഅ അങ്ങനെ അദ്ദേഹം തുടങ്ങി. ബി ഔഅയ്യതിഹിം വിആഇന്റെ ജമ അല്ലെങ്കിൽ ബഹുവചനാണ് ഔഅയ്യത്ത്. ബി ഔഅയ്യതിഹിം അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കാൻ അദ്ദേഹം തുടങ്ങി. കബില വ്യായി അഹീഹി തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡം പരിശോധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മറ്റുള്ളവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിച്ചു തുടങ്ങി. കാരണം ആദ്യം തന്നെ ബെന്യാമീൻ്റെത് പരിശോധിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് അത് കിട്ടുകയും ചെയ്താൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും എന്ത് ഇത് ഒരു മുൻകൂട്ടി പരിപാടി ഇട്ട ഒരു പരിപാടിയാണ് എന്നവർക്ക് പെട്ടെന്ന് തോന്നിപ്പോകണ്ട. അതായത് ഒരു സാധാരണഗതിയിൽ ഭൗതികമായിട്ടുള്ള എല്ലാ സൂക്ഷ്മതകളും അവിടെ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഏർപ്പാട് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തുടങ്ങുന്നത്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ നടക്കപ്പെടുന്നത്. പിന്നീട് അങ്ങനെ ബാക്കി ഇപ്പൊ എത്ര ആളത് പരിശോധിച്ചു? പത്താളത് പരിശോധിച്ചിട്ട് ഇസ്തഹ്രജ അതിലൊക്കെ പത്തിലും നിരാശയാണ്. അങ്ങനെ അവസാനം ഇത് അതായത് കാണികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പിന്നീട് അദ്ദേഹം ഇങ്ങനെ പരിശോധിച്ച് തുടങ്ങി. പക്ഷേ അവസാനം അതിനെ പുറത്തു കൊണ്ടുവന്നു. ഇസ്തഹ്രജ ഹാ അതിനെ പുറത്ത് കൊണ്ടുവരും, പുറത്തു വരാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു. ഇസ്തഹ്രജ എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ ആവശ്യപ്പെട്ടു എന്നാണ്. പുറത്തു വരാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നിന്ന് എടുത്തുകൊണ്ട് എടുത്തു എന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. തുമ്മ പിന്നീട് അദ്ദേഹം ഇസ്തഹ്രജ ആ പാത്രത്തെ അല്ലെങ്കിൽ സിഖായത്തിന് അല്ലെങ്കിൽ സുവാഴിന് അദ്ദേഹം പുറത്തെടുത്തു. എവിടുന്ന്? മിൻ വിഹാരി അഹീഹി തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് അദ്ദേഹം അത് പുറത്തെടുത്തു. എന്നിട്ട് അവിടെ കദാലിക്കാം, ഇത് അല്ല പറയുന്നതാണ്, കദാലിക്കാം അപ്രകാരം. കിദിന എന്ന് പറഞ്ഞാൽ നാം സൂതന്ത്രം പ്രയോഗിച്ചു അല്ലെങ്കിൽ സൂത്രം പ്രയോഗിച്ചു. യൂസുഫിന് വേണ്ടി ഇങ്ങനെ നാം ഒരു തന്ത്രം പ്രയോഗിച്ചു. ഇവിടെ തൗരിയത്ത് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതായത് ഒരു തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആപത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ദ്വയാർത്ഥമുള്ള ഒരു വാക്ക് പറയാം, രണ്ട് അർത്ഥമുള്ള ഒരു വാക്ക് പറയാം. അത് കളവായിട്ട് വരില്ല. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ ഖുറൈശികള് 100 ഒട്ടകം ഓഫർ ചെയ്തിട്ട് ഇവർ രണ്ടാളെയും പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നാലാ ഭാഗത്തും ഓടിപ്പോകുന്നുണ്ട്. ആ വഴിക്കാണ് ഈ സൂറാ ഖത്തബിന് മാലിക്കൊക്കെ കണ്ടെത്തിയതും അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ പറ്റാതെ തിരിച്ചു വന്നതും ഒക്കെ ആ യാത്രയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ അറിയുന്ന ഒരാൾ. പക്ഷെ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് അയാൾ കുശലം ഇതെല്ലാം ചോദിച്ചപ്പോൾ ഈ കൂടെ ഉള്ളത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഹാദാ ദലീലുൻ യദുല്ലുനി അത്തരീഖ്. ഹാദാ ദലീലുൻ യദുല്ലുനി അത്തരീഖ്. ദലീൽ എന്ന് പറഞ്ഞാല് വഴികാട്ടി, വഴികാട്ടി. നമ്മുടെ ദല്ലാളില്ലേ, അതാണ് ദലീലുൽ ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ എന്താ, ടെലിഫോൺ ഡയറക്ടറി. നമുക്ക് ഇന്ന ആളെ ഫോൺ ഇന്നതാണെന്ന് വഴി കാണിച്ചു തരുന്നതാണ് ആ ഡയറക്ടറി. അതുകൊണ്ടാണ് അതിന് ദലീൽ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ദലീലിന് രേഖ എന്ന അർത്ഥത്തിൽ ഉണ്ട്. ദല്ല യദുല്ലു അദുല്ലു ഹൽ അദുല്ലുക്കും അല തിജാറത്തിൻ തുഞ്ചിക്കും പിന്നെ അതാ ബിൻ അലീ. അപ്പൊ ആ വാക്കിൽ നിന്നാണ് ദല്ല ദല്ല അറിഞ്ഞു. അപ്പൊ ആ ഇതിൽ നിന്ന് അറിയിക്കുക, ഇതല്ല എന്ന് പറഞ്ഞാൽ അറിയിക്കുക. അപ്പം അറിയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് പേര്. അപ്പൊ ഇവിടെ അബൂബക്കർ സിദ്ദീഖ് പറയുന്നത്, റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹാദാ ദലീലുൻ യദുല്ലുനി അത്തരീഖ്. ഇത് എനിക്ക് വഴി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ് എന്ന് പറഞ്ഞു. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ വഴികാട്ടിയല്ല, വേറെ ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഖുഹാഫിയും മറ്റേ വേറെ ആരൊക്കെയുണ്ട്, ഇബ്നു ആമറും അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു വഴി കാണിക്കാനും മറ്റേ വഴി ഇതാക്കാനും ഒക്കെ ഉള്ളത്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴികാട്ടിയല്ല. ആ വഴി എന്ന് പറയുന്നത് മക്ക ആ യാത്രയിൽ വഴികാട്ടിയല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് സിറാത്തുൽ മുസ്തഖീം അല്ലെങ്കിൽ നേരായ ചൊവ്വായ മാർഗം കാണിച്ചു തരുന്ന ഒരു വഴികാട്ടിയാണ്. പക്ഷെ ഇയാൾ മനസ്സിലാക്കുന്നത് ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വഴി നിശ്ചയമില്ലാത്ത കൊണ്ട് ഏതെങ്കിലും ഒരു ബദ്ധു ആയിരിക്കും ഈ കൂടത്തിലുള്ളത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടു. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതാണ് ഉള്ളത്. അപ്പൊ ഇവിടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ബിന്യാമീന് തൻ്റെ അനുജന്മാരുടെ അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാരുടെ പീഡനത്തിൽ നിന്ന്, പുതിയ ഭാഷയിൽ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിന് അദ്ദേഹം ഇങ്ങനെ ഒരു മാർഗം ബിന്യാമീൻ്റെ അറിവോടുകൂടി തന്നെ ആണ്. അതായത് ബിന്യാമീനോട് ശരിക്കും പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഇതിൽ ഇങ്ങനെ വെക്കും എന്ന്. അതേസമയം ഈ ജോലിക്കാർക്ക് ഇതൊന്നും അറിയില്ല. അവരോടിങ്ങനെ വെക്കാൻ പറഞ്ഞതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർ വിട്ടു. ഇതിലിപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിദിനാലി യൂസുഫ എന്ന് പറയുമ്പോൾ ഒരു തന്ത്രം പ്രയോഗിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഹുദൈബിയ സന്ധിയിൽ ഒരു കരാറുണ്ടായിരുന്നു. എന്ത്? മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയാൽ ആ ആളെ മക്കാക്കാർക്ക് തിരിച്ചു കൊടുക്കണം. അതേസമയം മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ട് മക്കയിൽ പോയാൽ അവരെ തിരിച്ചു കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഒരു കരാറ് ഹുദൈബിയ സന്ധിയിൽ ഉണ്ടായിരുന്നു. സഹാബികൾക്കൊക്കെ വളരെയധികം പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം എന്നിട്ട് ആ കരാറ് അവരെ ഒപ്പുവെക്കുന്നതിന് മുമ്പാണ് ഈ സുഹൈലിൻ്റെ മകൻ അബൂജന്തൽ മക്കയിൽ നിന്ന് ചങ്ങലയിൽ പൊട്ടിച്ചിട്ട് ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ രക്ഷിക്കണം ഇവരുടെ ഇതിൽ നിന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സുഹൈലിനോട് പറഞ്ഞു, നമ്മൾ കരാറിൽ ഒപ്പിട്ടിട്ടൊന്നും ഇല്ലല്ലോ, അത് ഒപ്പിട്ടതിന് ശേഷമല്ലേ ഇത്. അപ്പോൾ സുഹൈൽ പറഞ്ഞു, അങ്ങ് അതല്ല, നമ്മളത് സമ്മതിച്ചതാണ്, ഒരു രേഖ അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വാക്കാല് നമ്മൾ സമ്മതിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നിസ്സലാഹുലീസും തങ്ങൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ വേറെയും ചെറിയൊക്കെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അപ്പം അദ്ദേഹത്തോട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ കയ്യിൽ ഇനി എന്നെ കൊടുക്കല്ല കൊടുക്കല്ല. പക്ഷേ നിസ്സലാഹുലീസും തങ്ങൾ പറഞ്ഞു, എനിക്കതിൽ സാധ്യമല്ല, ഞാൻ കരാർ പാലിക്കാൻ ബാധ്യസ്ഥനാണ്, താങ്കൾക്ക് അള്ളാഹു ഒരു മാർഗം ഉണ്ടാക്കി തരും, ആ മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഈ കരാറ് നിലവിൽക്ക് തന്നീമിന് പിന്നെ വലീദ് ബിൻ മുഗൈറയുടെ മകള് ഉഖുബത്ത്, വലീദ് ബിൻ ഉഖുബ അദ്ദേഹത്തിന്റെ മകള് ഉമ്മു കുൽസൂം, 10-18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവര് തനിച്ച് പിന്നെ ആ വീട്ടിൽ അവർ മാത്രം ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുള്ളൂ. അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബദറിൽ മുസ്ലിങ്ങൾ ജയിച്ചപ്പം വീട്ടിൽ എല്ലാവരും വിഷമിച്ചു, ഉമ്മു കുൽസൂം മാത്രം സന്തോഷിച്ചു. ഉഹുദിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടപ്പം എല്ലാവരും വീട്ടിൽ സന്തോഷിച്ചു, ഉമ്മു കുൽസൂം മാത്രം വ്യസനിച്ചു. അവർ ഒരു പിന്നെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഈ കാമുകിമാരെല്ലാം ഓടിപ്പോകുന്നത് കൂട്ടുകാരിയുടെ വീട്ടുകളിലേക്കെന്നും പറഞ്ഞിട്ടാണല്ലോ, അതുപോലെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് നേരെ അവര് പിന്നെ മദീനത്തേക്ക് പുറപ്പെട്ടു. ഒരു ഇതുമില്ലാതെ പുറപ്പെടുക, അത് അല്ലാഹു ഒരു മാർഗം അതിന് തുറന്നു കൊടുത്തു. മരുഭൂമിയിൽ ഇങ്ങനെ മദീന ഇതാക്കിയിട്ട് രക്ഷ നടക്കുമ്പോൾ ഒരു ഒട്ടകത്തിൽ ഒരാൾ കൊണ്ടുവരും പോകുന്നു. അപ്പം ഈ പെൺകുട്ടിക്ക് പേടിയായി, ഇങ്ങനെ ഒരാളെ എന്താണ് വറുചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് വീഴുക എന്ന് പറഞ്ഞ പോലെ എന്താണ് ഇത് അവസ്ഥ ഇപ്പം. അപ്പം ആ മനുഷ്യൻ ചോദിച്ചത് എവിടെയാണ് പോകുന്നത്. അപ്പം ഒന്നും പറഞ്ഞില്ല, ഞാൻ നിങ്ങളോടൊന്നും പറയില്ല, നിങ്ങൾ ആരാണ്? അപ്പം ഞാൻ ഖുസാഹ ഗോത്രക്കാരനാണ്. ഈ ഖുസാഹ ഗോത്രക്കാരത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ പെൺകുട്ടിയെ ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് മദീനയിലേക്ക് മദീനയിൽ കൊണ്ടുപോയപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് അദ്ദേഹം കൊണ്ടുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇല്ല. അദ്ദേഹം ആ കുട്ടിയെ അവിടെ ഏൽപ്പിച്ചിട്ട് കൊടുത്തിട്ട് അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പം ഈ സംഗതി ഇവരിത് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വല്ലാതെ വിഷമിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല നിന്നെ ഇവിടെ സ്വീകരിക്കാൻ, എന്നിവിടെ സ്വീകരിക്കാൻ നിനക്ക് എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല, ഞാനും അവരുമായിട്ടുണ്ടാക്കിയ കരാറനുസരിച്ചിട്ട് നിന്നെ അവർക്ക് തിരിച്ചു. അപ്പോഴിങ്ങനെ അവർ കറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങനെ ചെയ്യരുത്, അവരെന്നെ അവരെന്നെ ബാക്കി വെക്കുകയില്ല, എൻ്റെ ദീനം കൊണ്ട് നടക്കാൻ അവരെ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേ മറുപടി തന്നെയാണ് പറഞ്ഞത്, ഞാൻ കരാർ പാലിക്കാൻ ബാധ്യത. അങ്ങനെയാണ് സൂറത്തുൽ മുംതഹിനയിലെ ആയത്തുകൾ അവതരിക്കുന്നത്. അതായത് ഈ കരാറിൽ ഈ കരാറ് ബാധകമാകുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ്, സ്ത്രീകളുടെ പേരതിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും തോന്നാത്ത ഒരു പോയിന്റ് അല്ലാഹു സുബ്ഹാനഹു വതആല വഹയിലൂടെ നൽകിയിട്ട് ഈ ഉമ്മു കുൽസൂമിനെ രക്ഷപ്പെടുത്തുകയാണ്. ഇങ്ങനെ അവിടെ ഒരു പ്രൊവിഷനുണ്ട്, അതായത് സ്ത്രീകൾക്ക് ബാധകമല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഈ ഇവരുടെ പിന്നാലെ തന്നെ അവരുടെ രണ്ട് സഹോദരന്മാർ ഈ വലീദിൻ്റെ, ഖാലിദ് ബിൻ വലീദിൻ്റെ ഒക്കെ സഹോദരി പോലെ വരും. അവർ കൂടെ വന്നിട്ടുണ്ട് ഇവരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാദിച്ചപ്പം അവർക്കൊന്നും പറയാനില്ല, കാരണം കരാറില് സ്ത്രീകളെ മാത്രം അല്ല. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഇതിനാലി യൂസുഫ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചതെങ്കിലും അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യം ആയത്തിലൂടെ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം സുമസ്തഖ്റജഹ മിൻ വിഹായി അഖീഹി കദാലിക ഇതിനാലി യൂസുഫ്. അപ്പം ഇതിൽ നിന്ന് തന്നെ പണ്ഡിതന്മാർ മറ്റൊരു കാര്യം ഉയർത്തിരിക്കുന്നുണ്ട്. ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരാളെ ശത്രുക്കളുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള അവസ്ഥ, അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ദ്വയാർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തണം. ഭാരതകഥയിൽ, മഹാഭാരതത്തിൽ ഇതിനെ പറ്റിയിട്ട് വല്ലതും ഉണ്ടോ? സമീർന്നറിയോ? അല്ല അല്ല, അത് ചെറുശ്ശേരിയും കൃഷ്ണകാലിയും. പറ പണ്ഡിറ്റ് പറയും. അശ്വത്മാഹത പറഞ്ഞു. ദ്രോണാചാര്യർ,
യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാരും നോക്കിയിട്ടും ദ്രോണാചാര്യർ മാത്രം കൊല്ലാനായിട്ട് പറ്റണില്ല. അപ്പോ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാല് സത്യം മാത്രമേ,
ധർമ്മപുത്രൻ
സത്യം മാത്രമേ പറയൂ. അപ്പോ പുള്ളി പറഞ്ഞാലേ എല്ലാരും വിശ്വസിക്കുള്ളൂ. അപ്പോ യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു അശ്വത്ഥാത്മാവിനെ കൊന്നെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ യുധിഷ്ഠിരൻ പറഞ്ഞു ഞാനത്
കാൽക്കാലം പറയും.
അപ്പൊ ഒരു കുതിരയാണോ ആനയാണോ?
ആന.
ആനയെ പിടിച്ചിട്ട് അതിന്റെ വേദന അശ്വത്ഥാത്മാവിട്ട് അതിനെ അങ്ങ് കൊന്നു. എന്നിട്ട് വിളിച്ചപ്പോൾ അശുദ്ധാത്മാവ് എന്ന ആന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആന എന്ന ആ സൗണ്ട് ചെറുതാക്കി പറഞ്ഞിട്ട് മറ്റൊന്ന് വലുതാക്കി അത്രയും നേരം ഭയങ്കര വീരനായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നേറ്റ ദ്രോണാചാര്യർ ഈ ഒരു വാർത്ത കേട്ടപ്പോഴത്തേക്കും നേരം കൊത്തി. അപ്പോ ശ്രീകൃഷ്ണൻ പറഞ്ഞു അർജുനനോട് പറഞ്ഞു ഉടനെ തന്നെ
പറഞ്ഞു
ആ അമ്പയിലും ശരീരം മുഴുവൻ അമ്പയിലും പുള്ളി നിലത്ത് വീണിട്ട്
ശരശയ്യ ഭീഷ്മരുടെ
അതായത്
ഭാരതയുദ്ധത്തിൽ ദ്രോണാചാര്യർ അവരുടെയൊക്കെ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയൊക്കെ ഗുരുവാണ്. അദ്ദേഹം കൗരവന്മാരുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹത്തെ കൊല്ലാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ കൊല്ലാൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് അശ്വത്മാവ്. അശ്വത്മാവിനെ കൊന്നാൽ കൊന്നു എന്ന് ധർമ്മപുത്രൻ വിളിച്ചു പറഞ്ഞാൽ ദ്രോണാചാര്യർ വിശ്വസിച്ചു, എല്ലാവരും വിശ്വസിക്കും. പക്ഷെ ധർമ്മപുത്രര് കളവ് പറയൂല. അതിന് പകരം അവരൊരു അശ്വത്മാഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയെ ഉണ്ടാക്കി അതിനെ കൊന്ന്, അത് പ്രതീകാത്മകമായിട്ട് അതിനെ കൊന്ന് വിളിച്ചു പറഞ്ഞ് ധർമ്മപുത്രർ ഇതിനെ കൊന്നു. അപ്പോഴ് പിന്നെ ദ്രോണാചാര്യരെ അമ്പയിൽ വീഴ്ത്താൻ പറ്റി. അതല്ല, അതാണ് കഥ. അപ്പം അവിടെ ശരിക്കു പറഞ്ഞാൽ മകനെ കൊന്നിട്ടില്ല, അപ്പം ആ പേരുള്ള അങ്ങനെ ഒരു മറ്റേ ആളെ ഇതാക്കുന്ന വൃത്തിലും മകന ലിയഹുദാഹു മാക്കാന ആയിരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ മാക്കാനില്ലാഹി അയ്യസ്തഹിദ വലദ്, അള്ളാഹുവിനൊരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് അഭികാമ്യമല്ല എന്നുള്ളത്. ആകാവതല്ല എന്നാണെങ്കിൽ പോലും അതിന് ആകാവതല്ല, അഭികാമ്യമല്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മാക്കാനലിയഹുദ, അദ്ദേഹത്തിന് സ്വീകരിക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്നുള്ളത്, തൻ്റെ സഹോദരനെ അക്കാവു തൻ്റെ സഹോദരനെ അവിടെ പിടിച്ചു വെക്കുക എന്നുള്ളത് രാജാവിന് അഭികാമ്യമല്ല. ഫീ ദീനിൽ മലിക്കി, രാജാവിൻ്റെ ദീനിൽ, അതായത് ഈജിപ്തിലെ ഭരണമനുസരിച്ച് നിയമമനുസരിച്ചിട്ട് ഈ ബെന്യാമീനെ അവിടെ പിടിച്ചു വെക്കാനുള്ള യാതൊരു പ്രൊവിഷനും രാജാവിന് ഇല്ല. ദീനിൽ മലിക്ക്, രാജാവിൻ്റെ ദീന്, രാജാവിൻ്റെ മതം എന്ന് പറയുമ്പോൾ അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മതമല്ല അവിടുത്തെ യഥാർത്ഥ മതം ഉണ്ടായിരുന്നത്. അവിടെ അന്നത്തെ ഫിറൗമാരുടെ ആ ഒരു ഭരണം നിയമം ആണ് ഉള്ളത്. അവിടുത്തെ ആ നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു നിയമം എടുക്കാൻ പറ്റും. ഈ യാക്കൂബ് നബി അലൈഹി സ്സലാമിൻ്റെ മക്കൾ ആണെങ്കിൽ അവർ ഈജിപ്തിലെ ആൾക്കാരുമല്ല, അവർ വേറൊരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ കനാനിലെ പ്രജകളാണ് അവരും. അതുകൊണ്ട് തന്നെയാണ് അവരോട് അങ്ങോട്ട് ചോദിച്ചത്, അവിടെ നിങ്ങളുടെ അവിടുത്തെ രാജ്യത്തെ നിയമം എന്താണ്? അവിടെ യഥാർത്ഥത്തിൽ ഒരു യാക്കൂബ് നബി അലൈഹി സ്സലാമിൻ്റെയും, കാരണം കനാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഫലസ്തീൻ ആണുള്ളത്, അവിടെ എപ്പോഴും പ്രവാചകന്മാരുടെ കളിത്തൊട്ടിൽ എന്ന് പറയുന്ന ഒരു ഇത്, അവിടെ എപ്പോഴും അധികവും ഈ പ്രവാചകന്മാരുള്ളത് കൊണ്ട് എപ്പോഴും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിലെ പ്രജകളായ ഈ യാക്കൂബ് നബി അലൈഹി സ്സലാമിൻ്റെ മക്കളോട് ആദ്യം തന്നെ ചോദിച്ചത്, എന്താണ് നിങ്ങളെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു കുറ്റത്തിനുള്ള ശിക്ഷ? അപ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങളെ ഇതിൽ അതാണ് കദാലിക്ക നജ്സിൽ ലാലിമീൻ, അക്രമികൾക്ക് ഞങ്ങളെങ്ങനെയാണ് ശിക്ഷ കൊടുക്കുന്നത് എന്ന് അവർ പറഞ്ഞു. അതായത് ആരുടെ പാണ്ഡത്തു നിന്നാണോ ഇത് കിട്ടുന്നത്? അതാണ് കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് റഹീന എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഓരോരുത്തരും അവർ സമ്പാദിച്ചതിന് അവർ പണയം എന്ന ആ ഇതാണ് അവിടെ പറഞ്ഞത്. ഇല്ല അന്യശ അള്ളാഹു, അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചാലല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചതിൻ്റെ ഇത് അതിന് അള്ളാഹു എന്തെങ്കിലും ഒരു സബബ് അവിടെ ഉണ്ടാക്കും. അല്ലാത്ത കാലത്തോളം അങ്ങനെ പിടിച്ചെടുക്കാൻ യാതൊരു നിയമവും ഇല്ല. നർഫവു നാം ഉയർത്തുന്നു, ദറജാത്തിൻ പദവികൾ, മന്നശാവ് നാം ഉദ്ദേശിച്ചത്. ഇവിടെ യൂസഫ് നബി അലൈഹി സ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം വിധേയനായിപ്പോയി. ഒന്ന് കിണറ്റിലിട്ട്, ഒരു ഇത്രയും ചെറിയൊരു കുട്ടിയെ കിണറ്റിലിട്ടാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ. ഒരു ആളെല്ലാം കാണുന്ന ഒരു കുഴൽക്കിണറിൽ തന്നെ ഒരു കുട്ടി പെട്ടെന്ന് വീണു പോയാലുള്ള അവസ്ഥ എന്താണ്? അതുപോലെ ഒരു കാട്ടിലുള്ളിൽ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം, നമ്മൾ ഖുർആനിലിപ്പം ഒരു കഥ പറയുമ്പം തുടർച്ചയായി കാണുന്നുണ്ടെങ്കിലും ഈ കുറച്ചെങ്കിലും അവിടെ അദ്ദേഹം അതിൽ പെട്ടുപോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളത് അതിൽ വന്നിട്ട് പിന്നെ ഈ മറ്റേ യാത്രക്കാർ ഒരു അടിമ എന്ന നിലയിൽ അവർ ഒരു അടിമയോട് കാണിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. വീട്ടിൽ സ്വന്തം വീട്ടിൽ ഇക്കാക്കന്മാരുടെ തല്ലും ഇതുമൊക്കെ കൊണ്ടിട്ട് കുറേ പ്രയാസങ്ങൾ അതുണ്ട്. അതായത് യാക്കൂബ് നബി അലൈഹി സ്സലാമിൻ്റെ മുമ്പൊന്നും അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അദ്ദേഹം കാണാതെ ചുട്ടു എന്നുള്ളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരുപാട്. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെന്ത് ആൾക്കാരാണെങ്കിലും യാക്കൂബ് നബി അലൈഹി സ്സലാമിന് അവർക്ക് പേടിയുണ്ട്. അത് അദ്ദേഹം അത് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ആ വീട്ടിൽ ധാർമ്മികമായിട്ട് വലിയൊരു ഇതിലാണ് അദ്ദേഹം അത് പെട്ടത്. പിന്നെ അദ്ദേഹം പോകുന്നത് ജയിലിലാണ്. ജയിലിൽ വളരെ കാലം താമസിച്ചിട്ടുണ്ട്, നമ്മളെ മദനിയൊക്കെ താമസിക്കുന്നത് പോലെ ചിലരെ കാലമൊന്നും അല്ല, അത്രയും താമസിച്ചു. അത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ. അവിടെയൊന്നും അദ്ദേഹം ഒരു ഇതിൽ വരുന്നതിൽ ഉറച്ചു നിന്നുകൊണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു അദ്ദേഹത്തെ അള്ളാഹു നിർഫ ദറജാത്തിൻ. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്സലാമിന് ഇദിബ്തല ഇബ്രാഹിം റബ്ബഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇതൊക്കെ പരീക്ഷണങ്ങൾ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന ആളുകൾക്ക് ആളുകളുടെ പദവി ഉയർത്തും. ആ പദവി ഉയർത്തിയതാണ് ഇപ്പം തനിക്ക് തൻ്റെ പ്രിയപ്പെട്ട അനുജനെ ഒതിച്ച് താമസിപ്പിക്കണം, അവനെ മറ്റവരുടെ ഇതിൽ നിന്നും ഷെറിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടത്. അത് യൂസുഫ് നബി അലൈഹി സ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് അത് അള്ളാഹു സാധിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന ഇതിൽ നമുക്ക് അള്ളാഹുവിനെ ആയിട്ട് കൂടുതൽ അടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല പിഴവും വരുമ്പം അള്ളാഹു അത് കറക്റ്റ് ചെയ്യും. അള്ളാഹു അത് കറക്റ്റ് ചെയ്യും. നമ്മളെന്തെങ്കിലും നല്ല കഴിവുള്ള ഒരാൾ എന്തെങ്കിലും മനസ്സിൽ ചിലപ്പം ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അഹംഭാവമോ അല്ലെങ്കിൽ ഒരു ഇതോ തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് അള്ളാഹു കറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതൊരു ഫെയിലിയർ, ഒരു ചെറിയ ഒരു പരാജയം കൊണ്ടുവന്നിട്ട് ആ വലിയൊരു ആപത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ രക്ഷപ്പെടുന്നു. അതാണ് ഇത് നിർഫൗ ദർജാത്തിൻ മന്നശ വഫൗക കുല്ലി ഇൽമിൻ അലീം വഫൗക കുല്ലി ഇൽമിൻ അലീം. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം വരിക? എല്ലാ അറിവാളന്മാരുടെയും മേലെ അലീം, ഒരറിയുന്നവന്. എല്ലാവർക്കും അറി, നീ ഒരലിയാണെങ്കിൽ 99 അലി വേറെ ഉണ്ടെന്നാണ്. നീ ഒരലിയാണെങ്കിൽ 99 അലി വേറെ ഉണ്ട്. അത് പണ്ട് ചരിത്രത്തിനത് അവിടെയും വായിച്ചിട്ടുള്ള പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു. ഈ അലീബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുണ്ടല്ലോ, ഒരു നല്ല ശക്തിയുള്ള ഈ ഖൈബറിലെ ആ ഒരു പിന്നെ വാതിലൊക്കെ ഒറ്റക്ക് ഇതാക്കി എടുത്ത അത്രയും. അപ്പം മൂപ്പർ എവിടെ ഇങ്ങനെ ഗമയിൽ നടക്കുമ്പം ഒരു സാധു മനുഷ്യൻ പിന്നെ ഇങ്ങനെ ഇതാക്കുമ്പോൾ ഈ അലി റളിയല്ലാഹു അൻഹു മൂപ്പരോട് ചാടിക്കയറിയപ്പം മൂപ്പരെന്തോ ഒരു ഇത് പിന്നെ നമ്മളെ ഗുരുക്കന്മാരൊക്കെ കാണിക്കുന്ന ഒരു പരിപാടി അലി റളിയല്ലാഹു അൻഹുവിനെ ഒന്നുമല്ലാതാക്കി. അന്നേരം ഈ അലി റളിയല്ലാഹുവിന് കുറച്ചൊരു ഗമിയും ഉണ്ടായിരുന്നു അത്ര, ഞാനൊരു പിന്നെ എന്താണ് ദാതയോ എന്നൊക്കെയുള്ള ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ ഒരലിയാണെങ്കിൽ 99 അലി വേറെ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കും. നാട്ടിൽ സാധാരണ ആളുകൾ പറയുന്ന ഒരു വാക്കാണ്. അപ്പം ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച നിന്നെപ്പോലത്തെ വേറെ ആൾ അതുണ്ട് പോലെ. കായംകുളം കൊച്ചുണ്ണീൻ്റെ കഥയിലും അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. മൂപ്പരും വലിയ ഇതിൻ്റെ ആളാണല്ലോ, ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഒരാളെടുത്ത് പോയി കളിക്കാൻ നോക്കിയപ്പം മൂപ്പരിതായപ്പം പറഞ്ഞു, നീ ഒരുത്തനാണ് എന്നേക്കാളും അറിയുള്ള വേറെ കുറേ ആൾക്കാരുണ്ട്. അപ്പം ബൊക്ക കുല്ലിരി എൽമിൻ അലി. യൂസുഫ് നബി അലൈഹി സ്സലാം വലിയ അറിവുള്ള ആൾ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിനും ചില തെറ്റുകളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് എല്ലാ അറിവാളന്മാരുടെയും അതുപോലെ തന്നെ എല്ലാ ശക്തി കവിയുടെ മേലെയും ഒരു കവി ഫൗക കുല്ലിദി കുവ്വത്തിൻ കവിയുൻ, എല്ലാ ശക്തൻ്റെയും മേലെ ഒരു ശക്തനുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബി തൻ്റെ അടിമയെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി, യാ സഹാബി, നിനക്ക് ഈ അടിമയുടെ മേൽ ഉള്ള അധികാര അതേയല്ല അധികാരത്തിനേക്കാൾ കൂടുതൽ നിന്റെ മേൽ വേറൊരാൾക്ക് അധികാരമുണ്ട് എന്ന് അതേ ഇതാണ് വഫൗക കുല്ലിദി ഇൽമിൻ അലീം. ആരും ഏതായാലും കുടുങ്ങി തെളിവ് കോഴ വിവാദം തെളിവ് ഈ തർക്കം ഇതായി കാലു. അപ്പോൾ അവർ പറഞ്ഞു ഈ എസ്രിക്ക് സരിക്ക എന്ന് പറഞ്ഞാൽ അവൻ കട്ടു, സാരിക്ക് കള്ളൻ, അതായത് കക്കുന്നവൻ, അതാണ് കാട്ടു. ഈ എസ്രിക്ക് അവൻ കട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് സറഖ അഖുല്ലഹു, ഫഖദ് തീർച്ചയായും സറക്ക കട്ടിട്ടുണ്ട്, അഹുൻ ലഹു, ഇവൻ്റെ ഒരു സഹോദരൻ പണ്ടുണ്ടായിരുന്നു അവനും ഇങ്ങനെ കട്ടിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു പിടിപള്ളി കേൾക്കണ്ടല്ലേ? ഇപ്പൊ ഇവൻ്റെ സഹോദരൻ അവിടെ ഇല്ലല്ലോ, അപ്പൊ പറയാനുള്ളതല്ല അത്, ഇവൻ്റെ ഉമ്മാന്റെ വകയിൽ ഇവന് കിട്ടി. ഉപ്പാന്റെ വകയിലല്ല, ഉപ്പാന്റെ വകയിൽ കിട്ടിയാലും നമ്മളും അല്ല കളന്മാറല്ലേ. ഇത് ഇവൻ്റെ ഉമ്മാൻ്റെ ആ താഴെ വഴിയിൽ വന്ന ഒരു ഇതാണ്, താവഴി വന്നതാണെന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ ഒരു അനിയൻ ഏട്ടനുണ്ടായിരുന്നു, അവൻ പണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഈ മുഫസ്സിറീങ്ങളുണ്ടല്ലോ, ഒരുപാട് കഥകൾ ഈ ഇസ്രായേലിയത്തു നിന്ന് തഫ്സീറുകളിൽ വന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ തഫ്സീറിനൊക്കെ പണ്ട് സംഭവിച്ചിരിക്കുന്നത് ഇന്ന ആള് പറയുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒരാൾ ഒരു മുഫസ്സിർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ചില കാര്യങ്ങൾ ചേർക്കും. അടുത്ത വേറൊരാള് ഈ തഫ്സീർ റഫർ ചെയ്യുന്ന ആള് എന്താ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാ ഇന്ന തഫ്സീറില് ഇതുണ്ട്. ഇത് ഈ മുഫസ്സിറുകളെ ഒക്കെ വല്ലാതെ ബാധിച്ചതുകൊണ്ട് പിടികൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പല ഇസ്രായേലിയാത്തിലുള്ള പല കെട്ട് കഥകളും, അതായത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇതാണ് അത്ര ഈ സുലൈഖയെ പിന്നീട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മൊയ്ജിസത്ത്, ഇതൊക്കെ വാവിലൊക്കെ അടിച്ച് കത്തറുന്നതാണ്. മൊയ്ജിസത്ത് വഴി യൂസുഫ് നബി അലൈഹിസ്സലാമിന് അല്ല സുലൈഖക്ക് വീണ്ടും യൗവനം നൽകുകയും, കാരണം അവർ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ പൊസിഷനിൽ എത്തുമ്പോഴൊക്കെ അവർക്ക് കുറേ പ്രായം വന്നല്ലോ, അവരെ വീണ്ടും ഒരു യുവതിയാക്കി മാറ്റുകയും അങ്ങനെ അദ്ദേഹം അവരെ കല്യാണം കഴിക്കുകയും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ ആദ്യ രാത്രിയിൽ സംസാരിക്കുന്നത് പോലും ഈ മുഫസ്സിറുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ബൈബിളിലുള്ള കള്ളക്കഥകൾ ഇതിൽ ചേർന്ന് കൂടിപ്പോയതാണ്. അതിനാണ് ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നത്. കാലു അവർ പറഞ്ഞു ഈ യസ്രിഖ് ഫഖദ് സറഖ അഖുല്ലഹു, അവൻ്റെ ഒരു സഹോദരനും ഇതിനു മുമ്പ് കട്ടിട്ടുണ്ട്, അതായത് മിൻ ഖബ്ലു. ഫഅസറഹ യൂസുഫു, അസറ എന്ന് പറഞ്ഞാൽ സിർറ് എന്ന് പറഞ്ഞാൽ രഹസ്യം, സറ രഹസ്യമാണ്, രഹസ്യമായി അസറ എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി വെച്ചു. ഫി നഫ്സിഹി, മനസ്സിൽ വെച്ചു ഇതൊന്നും. വലം യുബ്ദിഹ ലഹും, ബദാ എന്ന് പറഞ്ഞാൽ തുടങ്ങി, അതാണ് നമ്മൾ ഫബദാ ബി ഔറിയത്തിഹിം എന്ന് പറഞ്ഞത്. ഇവിടെ ബദാ യബുദു എന്നാണ്, ബദാ എന്ന് പറഞ്ഞാൽ വെളിവായി. ഒരായത്ത് പറഞ്ഞാട്ടെ, ബദാ യബുദു പിന്നെ ലില്ലാഹി മാഫി സമാവാത്തി ഒമാഫിൽ അർദ് വൈൻ തുബുദു മാഫിയം ഔ തുഖ്ഫുഹ, ഒളിപ്പിച്ചു വെക്കുന്നതും പരസ്യമാക്കും അല്ലെങ്കിൽ രഹസ്യമാക്കുന്നതും പരസ്യമാക്കും. അപ്പൊ ഇവിടെ എന്താണ് ഫലം യുബ്ദിഹ ലഹും, അദ്ദേഹം ആ രഹസ്യം വെളിപ്പെടുത്തിയില്ല ലഹും അവരോട്. ഞാനാണ് യൂസുഫ്, ആ പണ്ട് നിങ്ങൾ കട്ട് എന്ന് പറയുന്ന ആൾ ഞാനാണ് എന്ന രഹസ്യം അദ്ദേഹം അവർക്ക് പരസ്യപ്പെടുത്തിയില്ല. കാല അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഷർറും മക്കാനൻ, ഷർറും മക്കാനൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് നിങ്ങളിത് പറയുന്നത് എന്നുള്ള അർത്ഥം. അന്തും ഷർറും മക്കാനൻ വല്ലാഹു അഅലമു ബിമാ തസിഫൂ, എവിടെയും ഉടനെ അള്ളാഹുവിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. വല്ലാഹു അഅലമു, അള്ളാഹു ഏറ്റവും നന്നായിട്ട് അറിയുന്നവരാണ്. ബിമാ തസിഫൂ, വസഫ എന്ന് പറഞ്ഞാൽ വിവരിക്കുക, വിവരിക്കുക, സിഫത്ത് ഗുണം, വസ്ഫ് വസ്ഫ് വദീഫ എന്ന് പറഞ്ഞ ജോബ് ഡിസ്ക്രിപ്ഷൻ, വസ്ഫ് വദീഫ ജോബ് ഡിസ്ക്രിപ്ഷൻ, അതെന്താണെന്ന് വിവരിക്കുന്നു. അതായത് ഇപ്പം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇവരൊരു കള്ളനായിട്ട് ചിത്രീകരിച്ചല്ലോ, ഈ നിങ്ങൾ ഈ ചിത്രീകരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും നന്നായി അറിയുന്നവനുമാണ്. അവിടെ നിൽക്കുന്നത്